പ്രൈസ് ദ ലോർഡ്. നമ്മുടെ ഡെയിലി ബൈബിൾ സ്റ്റഡി 12 പാർട്ടിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ വിലപ്പെട്ട ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിലുള്ള വന്ദനം തലശ്ശേരിയിൽ നിന്നും അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്താഭാഗം 2 രാജാക്കന്മാരുടെ പുസ്തകം 7:9 2 രാജാക്കന്മാരുടെ പുസ്തകം BC 550 ഇരമ്യ പ്രവാചകനാൽ എഴുതപ്പെട്ടു എന്ന് അനുമാനിക്കുകയാണ്. ഈ പുസ്തകം എഴുതപ്പെട്ടപ്പോൾ 1-ഉം 2-ഉം രാജാക്കന്മാരുടെ പുസ്തകം ഒരേ പുസ്തകമായിരുന്നുവെന്നും സെപ്റ്റുവജന്ത പാക്ഷാന്തരം തയ്യാറാക്കിയപ്പോൾ അത് കൈകാര്യം ചെയ്യുവാനുള്ള സൗകര്യത്തിന് വേണ്ടി 1-ഉം 2-ഉം രാജാക്കന്മാർ വേറെ വേറെ ആക്കി തീർത്തുവെന്നുമാണ് ചരിത്രം വ്യക്തമാക്കുന്നത്. ഈ പുസ്തകത്തിൽ വ്യക്തമാക്കുന്നത് ഇസ്രായേലിൻ്റെ ഇരുണ്ട കാലഘട്ടം എന്നുള്ള നിലയിൽ ദൈവത്തോട് മത്സരിച്ചുകൊണ്ട് മുന്നേറുന്ന സ്തോത്രം ഒരു കാലഘട്ടത്തെയാണ് ഈ പുസ്തകത്തിൽ കൂടുതലായിട്ടും വ്യക്തമാക്കുന്നത്. ദൈവ നേതൃത്വം അംഗീകരിക്കാൻ തയ്യാറാകാതെ ഇരുന്ന ഒരു ജനത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് ഈ പുസ്തകത്തിൽ വളരെയധികം വ്യക്തമാക്കുന്നുണ്ട്. ഈ പുസ്തകത്തിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഒന്നാമതായി വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ള പ്രവാചകൻ എന്നുള്ള നിലയിലും, അതുപോലെ മശിഹയുടെ ഓ പിതാമഹന്മാരായിട്ടുള്ള വംശാവലിയിൽ പേരുള്ള യഹോശഫാക്ത് മുതൽ ഓ അടിമത്തത്തിലേക്ക് പോകാണ്ടി വന്ന യഹോയാക്കീൻ വരെയുള്ള അനേക പിതാക്കന്മാരായ രാജാക്കന്മാർ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കാൻ രാജാതിരാജാവെന്നുള്ള നിലയിലുമാണ് ഈ പുസ്തകം ക്രിസ്തുവിനെ വരച്ച് കാണിച്ചിരിക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ സ്തോത്രം പശ്ചാത്തലമെന്നുള്ളത് ആരാം രാജാവായ ബെൻഹദദ് ശമരിയെ വളഞ്ഞ് ശമരിയിൽ വലിയ ക്ഷാമമുണ്ടായി. ഒരു കഴുതത്തലയ്ക്ക് 80 വെള്ളിക്കാശും കാൽക്കബ് പ്രാകാഷ്ഠത്തിന് 5 വെള്ളിക്കാശ് വരെ വില കയറുവാൻ തക്കണമിടയായി തീർന്നു. അങ്ങനെ ക്ഷാമം പെരുകിയപ്പോൾ ഓ മനുഷ്യർ ഓ കുഞ്ഞു സ്വന്തം കുഞ്ഞുങ്ങളെ പോലും പാചകം ചെയ്ത് കഴിക്കത്തക്കോണം അത്രത്തോളം ക്ഷാമം കഠിനമായി തീരുവാൻ ഇടയായി തീർന്നു. അപ്പോൾ ഓ കോപം മൂത്ത ഇസ്രായേൽ രാജാവ് സ്തോത്രം ഹല്ലേലൂയ, ഈ പ്രശ്നത്തിൻ്റെ കാരണക്കാരൻ ഏലീശയാണെന്ന് പറഞ്ഞുകൊണ്ട് നാളെ ഈ നേരത്ത് അവൻ്റെ തല ഉടലിന്മേൽ ഇരിക്കയില്ലെന്ന് ഓ പ്രതിജ്ഞ ചെയ്യുമ്പോൾ സ്തോത്രം പ്രിയമുള്ളവരെ ആ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. ജീവിതത്തിൻ്റെ ഏതെങ്കിലും വിധത്തിലുള്ള പരാജയ നിമിത്തമുള്ള പ്രതിസന്ധികൾ നേരിടുമ്പോൾ അനേകർ ആദ്യം തിരിയുന്നത് ദൈവദാസന് വിപരീതമായിട്ടാണ്. എൻ്റെ പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ദാസന് വിപരീതമായി തിരിയുന്നത് നമുക്ക് നന്നല്ല എന്ന് നാം എപ്പോഴും ബോധ്യമുള്ളവരായിരിക്കണം. സ്തോത്രം ഹല്ലേലൂയ. എബ്രായലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഹല്ലേലൂയ, അവർ ഓ നിങ്ങളുടെ പ്രാണന് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു, അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകയാൽ സ്തോത്രം ഹല്ലേലൂയ, ഓ നിങ്ങൾ അവരോട് കയ്പായിരിക്കുന്നത് നന്നല്ല എന്നുള്ള നിലയിൽ എബ്രായലേഖനത്തിൽ എഴുതിയിരിക്കുന്ന തിരുവചനം പോലെ നമ്മുടെ പരാജയം മറ്റാരുടെയും തലയിൽ കെട്ടിവെക്കാതെ നാം അത് സ്വയം ഏറ്റെടുത്ത് ദൈവത്തോട് കുറ്റം ഏറ്റു പറയാൻ ദൈവം നമുക്ക് ധാരാളം കൃപ ചെയ്യുമാറാകട്ടെ. നമുക്ക് നമ്മുടെ ഓ തിരുവചന ചിന്തയിലേക്ക് മടങ്ങി വരാം. സ്തോത്രം, അവിടെ എഴുതിയിരിക്കുന്നത് 2 രാജാക്കന്മാർ 7:9, ഇന്ന് സദ്വർത്തമാന ദിവസമല്ലോ, നാമോ മിണ്ടാതിരിക്കുന്നു, നേരം പുലരും വരെ നാം താമസിച്ചാൽ നമുക്ക് കുറ്റം വരും, ആകയാൽ വരുവിയിൽ നാം ചെന്ന് രാജധാനിയിൽ അറിവ് കൊടുക്ക എന്ന്. 4 കുഷ്ഠരോഗികൾ പാളയത്തിന് പുറത്തു കഴിഞ്ഞവർ, അവർക്ക് പാളയത്തിൽ പ്രവേശിക്കാൻ അനുമതിയില്ല, കാരണം കുഷ്ഠരോഗം അന്ന് ഏറ്റവും നികൃഷ്ട രോഗമായി രോഗമായി കരുതുന്ന ഒരു കാലഘട്ടത്തിൽ പാളയത്തിന് പുറത്ത് കിടന്ന് അവർ പട്ടിണി കിടന്ന് ഓ സ്തോത്ര തളർന്നപ്പോൾ അവർ അന്യോന്യം പറഞ്ഞു, നാം ഇവിടെ കിടന്നാൽ നാം മരിച്ചു പോകും, എന്നാൽ നാം ആരാമി പാളയത്തിലേക്ക് ചെന്നാൽ അവർ നമ്മെ ജീവനോടെ വെച്ചാൽ നാം ജീവിച്ചിരിക്കും, അവർ നമ്മെ കൊന്നാൽ നാം മരിക്കുകയുള്ളോ എന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആരാമി പാളയത്തിലേക്ക് പോവുകയും അവർ പോകാൻ ചുവട് വച്ചപ്പോൾ സ്തോത്രം ഹല്ലേലൂയ, ആ ആരാമ്യ പാളയത്തിന്
വലിയ സൈന്യം ഹലലെ അണിനിരക്കുന്ന ശബ്ദം അവരുടെ കാതുകളിൽ കേൾപ്പിച്ചു കൊടുക്കുവാനിടയായി തീർന്നു. അതിന്റെ ഏഴാം അധ്യായം ആറ് മുതലുള്ള വാക്യങ്ങളിൽ കർത്താവ് ആരാമ്യ സൈന്യത്തെ രഥങ്ങളുടെയും കുതിരകളുടെയും മഹാസൈന്യത്തിന്റെയും ആരവം കേൾപ്പിച്ചിരുന്നത് കൊണ്ട് അവർ തമ്മിൽ തമ്മിൽ ഇതാ നമ്മുടെ നേരെ വരേണ്ടതിന് ഇസ്രായേൽ രാജാവ് ഹിത്യ രാജാക്കന്മാരെയും മിസ്രയിൽ രാജാക്കന്മാരെയും നമുക്ക് വിരോധമായി കൂലിക്ക് വാങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് അതുകൊണ്ട് അവർ സന്ധ്യാസമയത്ത് തന്നെ എഴുന്നേറ്റ് ഓടിപ്പോയി കൂടാരങ്ങൾ കുതിരകൾ കഴുതകൾ എന്നിവയെ പാളയത്തിൽ ഇരുന്ന പാടെ ഉപേക്ഷിച്ച് ജീവരക്ഷയ്ക്കായി ഓടിപ്പോയി എന്ന്. ആ കുഷ്ഠരോഗികൾ പാളയത്തിന്റെ അറ്റത്തെത്തി ഒരു കൂടാരത്തിനകത്ത് കയറി തിന്നുകുടിച്ച ശേഷം അവിടെ നിന്ന് വെള്ളിയും പൊന്നും വസ്ത്രങ്ങളും എടുത്തുകൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചു. മടങ്ങി വന്ന് മറ്റൊരു കൂടാരത്തിനകത്ത് കയറി അതിൽ നിന്നും എടുത്തുകൊണ്ടുപോയി ഒളിച്ചു വെച്ചു. പിന്നെ അവർ തമ്മിൽ തമ്മിൽ പറഞ്ഞ വാക്കാണ് ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം എന്നുള്ളത്. ആ കുഷ്ഠരോഗികൾ ആരാമ്യ പാളയത്തിൽ വലിയ നിധി കണ്ടെത്തുവാനിടയായി തീർന്നു. ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളതിലും ഏറ്റവും വിലപ്പെട്ട നിധി അപ്പസ്തോലനായ പൗലോസിന്റെ വാക്കുകളിൽ പ്രകാരം ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവീൻ, അതാകുന്നതിന്റെ സുവിശേഷമെന്ന പൗലോസ് വാക്കുകൾ പോലെ ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗത്തിലെ ദൈവം മാനവകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി കാൽവരിയിൽ ഹലലിയ ഒരുക്കിയ നിത്യരക്ഷാമാർഗമാകുന്ന കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷാമാർഗം മുഴു മാനവകുലത്തിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ സദ്വർത്തമാനം അത്രേ. ഈ സദ്വർത്തമാനം അറിഞ്ഞ ഓരോ പ്രിയ ദൈവവൈതലുമേ മറ്റൊരുവനോട് സ്തോത്രം ആ സദ്വർത്തമാനം പങ്കുവച്ചു കൊടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ഏറ്റവും വലിയ ദൗത്യമുണ്ട് എന്ന് നാം മറന്നു പോകരുത്. അതുകൊണ്ട് ഈ കുഷ്ഠരോഗികളെ പോലെ മറ്റുള്ളവരോട് സ്തോത്രം ഈ സദ്വർത്തമാനം മടികൂടാതെ പങ്കുവയ്ക്കുവാനുള്ള കൃപ ദൈവം നമുക്ക് ധാരാളമായി നൽകി തരുവാനിടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നമ്മൾ തന്നെ ദൈവകരങ്ങളെ കേൾപ്പിച്ചു കൊടുക്കാം. അത് ഈ രാജാവായവന് ഈ ശക്തനായ വിശ്വസ്ത പുരോഹിതനായവന് സ്തോത്രം ഹല്ലേലൂയ പ്രവാചകനായവന് ഓ സാക്ഷിച്ചുകൊണ്ട് ജീവിതാന്ത്യം വരെയും അവിടുത്തെ സൽപ്രവൃത്തികളെ വർണ്ണിച്ചു മുന്നേറുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു വാക്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗത്തിലെ നല്ല പിതാവേ, നാഥ, അവിടുത്തെ തിരുക്കുമാരനെ യേശുവിന്റെ നാമത്തിൽ അങ്ങ് ഞങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ സന്ദർത്തമാന ദൂതനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അത് ഞങ്ങളിൽ അടക്കി വെക്കാതെ അത് ആയിരങ്ങളിലേക്ക് 10,000-ലേക്ക് ഈ സന്ദർത്തമാന ദൂത് പങ്കുവയ്ക്കുവാൻ അങ്ങ് ഞങ്ങളെ ബലപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുകൃപളാൽ പൊതിയേണം, അങ്ങടെ വലിയ പ്രവൃത്തിക്കായിട്ട് ഒരുക്കണം. ഈ സന്ദർത്തമാനം ലോകത്തിന്റെ അറ്റത്തോടും വിളിച്ചറിയിക്കുവാൻ ഞങ്ങൾക്ക് ഭാഗ്യവും കൃപയും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളെ കേൾപ്പിക്കുന്നു. പ്രാർത്ഥന നൽകുന്നതിനായ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ.